ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും, കർത്താവിന്റെ വല്ല ധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ എല്ലാ കർത്തൃദാസന്മാർക്കും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു.
I extend my greetings to all of you who have gathered here, the believers and the ministers alike.
വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വചനവും പിടിച്ചുകൊണ്ട് നിൽക്കുക, കർത്താവിനിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും.
I am delighted tonight to be standing in the midst of you once again, upholding the word of God.
പ്രകർത്താവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന എത്ര പേർക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിർത്തി ദൈവത്തിന് സ്തോത്രം
ചെയ്യുക.
ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭാഗം വായിച്ചുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം അറിയിക്കാൻ
ആഗ്രഹിക്കുന്നു. We will be focusing our message on this scripture portion.
എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ.
The book of Hebrews, chapter 1, verses 1, 2, and 3.
ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അറിയിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അമ്മയോട് അറിയിച്ചിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും സത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ
വലത്തുഭാഗത്തിരിക്കലും speaking time past unto the fathers by the prophets, hath in these last days spoken unto us by his Son, whom he hath appointed heir of all things, by whom also he made the world, who being the brightness of his glory, and the express image of his person, and upholding all things by the word of his power, when he had by himself purged our sins, sat down on the right hand side of majesty on high.
പരിശുദ്ധനായ പ്രിയപിതാവേ, ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഈ രാത്രി അവരുടെ സാന്നിധ്യം ഞങ്ങളുടെ അനുഭവിക്കുന്നുണ്ട്. അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ കൂടെ ഈ രാത്രി നടക്കുന്ന ആ കാലം രാത്രിയുടെ ഇമ്പസ്ഥലം കേൾക്കുവാൻ യേശുവിനെ ഉയർത്തുവാൻ ഈ രാത്രി ചുമതലയാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ യഹൂദ മതത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ക്രിസ്ത്യാനികളായിരുന്ന ആദിമ ക്രൈസ്തവ സഭ കാലം കുറെ കഴിഞ്ഞപ്പോൾ യഹൂദ മതത്തിലേക്ക് പിന്നെയും പുറകോട്ടെ മാറിപ്പോയി.
The group of Christians who came out of Hebrew tradition and accepted Jesus Christ as the Savior and became the first century believers, in course of time backslided again and went back into the Hebrewism.
Erushalayathil adi mahathaya devalayam nirkunna Erushalayathile devalayathile mahapurohithanum purohithanmarum ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പെരുന്നാളുകളുണ്ട്, യാഗങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്. എങ്ങനെയോ ഇവരുടെ ആ പഴയ വേരുകളിലേക്ക് ഇവർ മടങ്ങുവാൻ തുടങ്ങി.
When they looked around, they saw the glorious temple that was situated in the city of Jerusalem. They could see the priests, they could see the ornamented, the priests wearing ornamented dresses, and all these things gradually drew them back into the old tradition.
എബ്രായ ക്രിസ്ത്യാനികളെ വീണ്ടും ഉണർത്തുവാൻ ഒരു മാർഗം യേശുവിനെ ഉയർത്തിക്കാണിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ്
The Holy Spirit realized that there is only one way to wake up these Hebrew Christians, that is to lift up Jesus Christ once again. It must be pointed out that Jesus is higher and mightier and glorifier. He is more worthy to receive more glory than the temple in Jerusalem.
Sagala mahapurohithanmarum നിഴലുകൾ മാത്രമായിരുന്നുവെന്നും സാക്ഷാൽ പുരുളായ മൗരോഹിത്യം യേശു ക്രിസ്തുവിന്റെ മൗരോഹിത്യമാണെന്നും പരിശുദ്ധാത്മാവ് ഈ പുസ്തകത്തിൽ തെളിയിച്ചു.
The true priesthood was fulfilled only in the life of Jesus Christ, and all other priestly plans came as shadow of Jesus Christ.
ഓരോ അധ്യായത്തിലും പോവുകയാണ്.
In every chapter of this great book we can see the glory of Jesus Christ being focused upon.
അന്നാദ്യായത്തിലാണ് പടയണിമ പ്രവാചകന്മാരെ കാണും ദൈവത്തിന്റെ ദൂതന്മാരെ കാണും സ്വപ്നം തെളിയിച്ചിരിക്കുന്നത്.
In the first chapter it is pointed out that Jesus is greater than the Old Testament prophets and even the angels.
രണ്ടാമത്തെ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷ വലിയ രക്ഷയാണ് തെളിയിച്ചിരിക്കുന്നത്.
In the second chapter it points out the great salvation that can be
മധ്യസ്ഥരായ നിങ്ങളൊരു പക്ഷേ ലോകസ്ഥമായിരിക്കും ആദികാലത്തെ വിളിക്കുന്നു. എന്നാൽ ഞാൻ പറയാം, ആ ലോഗോസ് ആരാണെന്ന് അവൻ ചെടപിടിപ്പ് നമ്മുടെ ഇടയിൽ
പാർക്കുന്നു.
അന്ന് മാത്രമല്ല, അവൻ ഭൂമിയിലായിരുന്നപ്പോഴും അവൻ സൃഷ്ടിക്കുന്നവനായിരുന്നു.
Not only in the beginning of creation, but even when he was walking on the face of the earth, he proved that he is a creator.
അവനെ കല്യാണവിപ്രവം ചെന്നപ്പോൾ അവിടെ വീടില്ലാതെ വന്നു.
When we know what happened with the one in creation, Cana, there man of the boy,
അവന്റെ അമ്മ വന്ന് അവനോട് പറഞ്ഞു അവർക്ക് വീടില്ല.
And his mother came to him and told him that they have run out of wine.
നമുക്ക് ഇവിടെ എന്താണ് കാര്യം?
And he asked her, woman, what is it for us?
എങ്കിലും മറിയ അവിടെയുള്ള വേലക്കാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കേൾപ്പിച്ചു അത് ചെയ്യുന്നു പറഞ്ഞു.
But his mother Mary told her, the people, the servants said that if he tells him to tell you to do anything, please obey him.
അവിടെ പാത്രങ്ങൾ നിറച്ചു വെള്ളം കോരുവാൻ അവൻ കൽപ്പിച്ചു.
And we know that Jesus commanded those people to fill those stone pots with water.
അവിടെ പാത്രങ്ങൾ വെള്ളം കോരി അവർ വട്ടോളം നിറച്ചു.
And they filled those stone pots up to rim with water.
ഇനി കോരി ഇരുന്നു കൊടുക്കുവാൻ പറഞ്ഞു.
And he said, take some pots of water and give it to the master of the
vineyard. ഒരുപാട് ഇരുന്നു നോക്കിയാറ് ഇപ്പോൾ ശ്രേഷ്ഠമേറിയ നല്ല വീഞ്ഞ് നിങ്ങൾ എവിടെ വെച്ചിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു.
And he tasted it, his comment was, where did you hide this good wine under this time?
Eppolaanu vellam veenayi maariyathu?
When did the water turn into wine?
Eppolaanu vellathe veenayi maariyathu?
When was it possible to turn water into wine?
Manishanu vellathe veenayi maariyuma?
Can a human being turn water into wine?
Oru veenayaasa thalprayam idanu srishtavaya yesu kristuvinte mugam pachavellam kandappo adu chuvathu kuduthu.
Oh, it is mentioned by one of the Bible scholars that when the reflection of Jesus' face fell upon the water, it just blushed and turned red.
Praise the Lord! Yesu srishtikkunnavanaanu.
Jesus is a creator.
Oru kurudanodu Yesu paranju. Yesu nerathu thuppiyittu chedundaki avane kannil poosiyittu avanodu paranju, poi Shilohakulathil poi kaluvuva.
And then Jesus spat on the ground and made mud with the sand of the sand and he pasted that on the eyes of a blind man and told him to go to Siloam and wash your face.
Jenagurule thottavar saukhyamaagittunda.
Some people he touched some people and they were healed.
Kaalkilavikkatte enna varana pochalukka kaalkilavichittunda.
Some other people he just had to say a word and they received
healing. Yani kurulende kaaryathil maatram nilappu cheerundaaki avante kannil purattey vannu.
But only in this specific incident Jesus made mud out of the sand and pasted it on the eyes of this
man. മനുഷ്യനെ മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചത്. ആ മനുഷ്യന്റെ കണ്ണുകളില കൃഷ്ണമണികളില്ലായിരുന്നു, കൺപോളകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണ്ണുകൊണ്ട് നിർമ്മിച്ച മനുഷ്യന്റെ ആ റോ മെറ്റീരിയലാകുന്ന മണ്ണ് തന്നെ അവന്റെ കൃഷ്ണമണികൾക്ക് പകരം കർത്താവിനെ തേച്ചു പിടിപ്പിച്ചിട്ട് പോയി കഴിയുവാൻ പറഞ്ഞു. കൃഷ്ണമണി സൃഷ്ടിക്കപ്പെട്ടു, അധികം വന്ന് ചേരാണ് കഴുകി കളയുവാൻ പറഞ്ഞത്.
One of the Bible scholars has paraphrased an incident like this. Man was created out of the sand, out of this mud, out of this earth. And when Jesus Christ took that mud and placed it upon the eyes of the blind man, what he did was, he was actually using the same raw material that was used in the Garden of Eden to create two new eyes, two new eyeballs for this blind man. And whatever was washed was the leftover stuff.
Yesu srishtikkunnavanaanu.
Jesus is the creator.
Annu maatramalla innum avan srishtippan kadiyo.
Not only on that day, even today he is a creator.
ഇവിടുത്തെ ശൂന്യതകളെ നോക്കിക്കൊണ്ട് യേശുവിന്റെ അനുഗ്രഹങ്ങൾ വിളിച്ചു വരുന്നുവാൻ കഴിയോ.
ഓ ഇഫ് യു ഹാവ് എൻ എംപ്റ്റിനെസ് ഇൻ യുവർ ലൈഫ് ടുഡേ, ഫോളോ ഓൺ ഹിസ് ബ്ലെസ്സിംഗ്സ് ആൻഡ് യു കാൻ സീ സംതിങ് ന്യൂ ഫ്രം ഹിം.
യേശു ശക്തി
You may not have a house tonight, your own home tonight. It will take one word from Jesus, only one word to get a home. You may be unemployed tonight, and it will take only one word from Jesus to receive a new job. You may be swept by a feeling of guilt in your heart tonight, and it will take only one word from his mouth to wipe that out of your life. You may be terribly sick in your body tonight, and it will take only one word from him to receive total healing on your body.
സകലത്തിന്റെയും
അവകാശിയാണ്
അവന്റെ കയ്യിൽ സകലത്തിന്റെയും താക്കോലുണ്ട്
സ്വർഗത്തിന്റെ
താക്കോൽ അവന്റെ കയ്യിലുണ്ട്
ദൈവത്തിന്റെ
വചനത്തിലിരിക്കുന്നു സ്വർഗത്തിലെ
സകല അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന്
പാപ്പരായി നടക്കുന്ന കാര്യമില്ല.
In spiritual
glory.
You are not a person who is supposed to live on the outskirts of God's kingdom.
എന്റെ ദൈവമേ സ്വർഗത്തിന് ഒരു ചകിരിമത്തെങ്കിലും ആക്കി എന്നെ ചേർത്താ മതി.
I have heard some of our Amachis praying like that. God, അവരുടെ നല്ല
ആശീർവാദത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, പക്ഷേ സ്വർഗത്തിൽ ശരീരത്തെ ഇല്ല.
I praise God for their humility, but God does not need a doormat in heaven.
Yesu parayunna jeikkunnavar ennodu koode sinhasathil irikkuva naan varundarum.
The Bible says clearly that the
faith of the church is full of faith.
Hallelujah.
Avan sagalathude avakashiyana.
He is the heir of everything.
Yesuvinte naamathil sagala anugrahangalukku labhyamaagum.
In the name of Jesus we can receive every blessing that we need.
Yesuvinte naamathil paramodaram undu.
In the name of Jesus there is forgiveness.
Yesuvinte naamathil manasodaram undu.
In the name of Jesus there is
repentance. Yesuvinte naamathil rakshami undu.
In the name of Jesus there is healing.
Yesuvinte naamathil saukham undu.
In the name of Jesus there is deliverance.
Yesuvinte naamathil aarogyam undu.
In the name of Jesus there is health.
Yesuvinte naamathil sugam undu.
In the name of Jesus there is deliverance.
Yesuvinte naamathil rakshami undu. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല.
It is not a minute thing that you are born again.
പണ്ട് ഒരു വിക്ഷക്കാരന് ഒരു പാത്രം കൊണ്ട് നടന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട്.
I have heard a story about a beggar who used to beg with a dish in his hand.
ആ പാത്രം കൊണ്ടിരുന്ന വലിയ ധർമ്മി എന്ന് പറഞ്ഞ് ചോദിച്ചു ആളുകൾ നാണയത്തുകൾ എറിഞ്ഞു കൊടുത്തു.
And he would walk around with that dish and people will drop some coins in there.
ഈ ലോഹത്തെ കുറിച്ച് അറിവുള്ളതായ നമ്മുടെ നാട്ടിലെ തത്താൻ എന്ന് പറയുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ വീട്ടിൽ ചെന്ന് ഭിക്ഷ
ചോദിച്ചു.
അയാളൊരു നാണയക്കൂട്ട് എറിഞ്ഞു കൊടുത്തു.
ആ
തുട്ട് ഈ പാത്രത്തിൽ വന്ന് കൊണ്ട കിടി കിളിഞ്ഞ ശബ്ദം ഈ തത്താൻ കേട്ടു.
And the goldsmith listened to the noise that this little coin made when it landed in this dish.
ഈ വിക്ഷക്കാരൻ പോകുവാൻ പറഞ്ഞ് പാല് വന്ന് നീക്കാം.
And when the beggar was about to depart, he called him back.
നിനക്ക് എവിടെ നിന്ന് കിട്ടിയ പാത്രമാണ്?
He asked him, where did you get this dish?
എവിടെ നിന്ന് കിട്ടിയ പാത്രമാണ്?
Where did you get this dish?
അവൻ പറഞ്ഞു, അയ്യോ ഇത് എന്റെ അപ്പൻ എനിക്ക് തന്നു.
And he said, well, this was given to me by my father.
അപ്പൻ എന്താ പറഞ്ഞു ചോദി?
What was your father?
അപ്പൻ വിഷയായിരിക്കുന്ന ഈ പാത്രം കൊണ്ട് അപ്പൻ വിഷയായിരിക്കണം.
My father also was a beggar.
നിന്റെ അപ്പൻ എവിടെ നിന്ന് കിട്ടിയത്?
Where did your father get this dish?
ആ എന്റെ വലിയപ്പൻ വിഷക്കാരൻ, വലിയപ്പൻ ഈ പാത്രം തന്നെ.
My grandfather also was a beggar and it was handed over to me.
തലമുറയായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷപാത്രമാണ്.
This is a dish that we have been using for generations to beg.
തത്താൻ പറഞ്ഞടാ മണ്ട, ഇത് തൂക്കിലിട്ടാൽ നിന്റെ മൂന്ന് തലമുറയ്ക്ക് കഴിയാനുള്ള സാധനമുണ്ട്. ഇത് വില കൂടിയ ലോഹമാണ്.
And the goldsmith told him, my dear foolish fellow, why are you walking around with this dish and begging? Because this is made out of extremely costly metal, and if you will just sell this dish, there is enough money in it for your 3 generations to eat.
നീ ഇതുകൊണ്ട് വിക്ഷയാടിക്കാൻ നടക്കുകയാണ്.
Why are you walking around with this to beg from other people?
കർത്താവേ യേശുക്രിസ്തുവേ, ദൈവവചനം കിട്ടിയിരിക്കുന്ന സ്ഥാനത്തെയും അവകാശത്തെയും തിരിച്ചറിയാതെ വിക്ഷയാടിക്കാൻ നടക്കുകയാണ്.
Many of the Christians are like these beggars.
അവനെ തൻ സകലത്തിനും അവകാശിയാക്കി.
Jesus was made heir to everything that God created.
അവൻ ദൈവദേവസ്സിന്റെ പ്രഭയ.
Then it says that he is the brightness of God's glory.
തേജസ്സും പ്രഭയുമായിട്ട് എന്താണ് വ്യത്യാസം?
What is the difference between brightness and glory?
കത്തിയൊലിക്കുന്ന ദീപത്തിന്റെ ദീപനാളം തേജസ്സാണ്, അവിടെ ലഭിക്കുന്ന വെളിച്ചമാണ് പ്രഭ.
When if a lamp is burning here, the brightness you can see on the flame, but the light that is created is the brightness of the lamp.
സൂര്യൻ തേജസ്സാണ്, നമുക്ക് ലഭിക്കുന്ന വെളിച്ചങ്ങൾ പ്രഭയാ.
When you receive sunlight in down on earth, it is light, but when you look at the sun, you see his glory.
വെളിയിലേക്ക് നോക്കിയാൽ വെളിനാളം ഉണ്ടെങ്കിൽ നമുക്കറിയാം സൂര്യൻ അവിടെ ഉണ്ടെന്ന്. സൂര്യനെ പോയി പ്രത്യേകം ഇറങ്ങി നോക്കേണ്ട കാര്യമില്ല.
When you look out through your window, if you see sunlight outside, then you know sun is there and you don't have to go outside and verify it.
ദൈവത്തിന്റെ തേജസ്സിന്റെ അടുക്കലേ കടത്തി ചെല്ലുവാൻ ആർക്കും കഴിയില്ല. ആ ദൈവ തേജസ്സിനെ വെളിപ്പെടുത്തി തന്ന പ്രഭയാണ് യേശു ക്രിസ്തു. യേശുവിനെ കണ്ടവൻ ദൈവത്തെ കണ്ടു.
Amen. 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 Amen the glory of God, and it was through Jesus Christ that we were able to behold the brightness of that glory in our life.
Avanda prabhaye bhoomiyil aayinappol kaalchiyulla oru manusha shariram konda podinavan nadakkayirunnu.
When he was walking on earth, Jesus Christ was God, but he covered that glory with a human body.
Maruvavalil vacha alpa nerathekka tirashiyirunnu maarthi മൂന്ന് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത തേജസ്സ്.
On the Mount of Transfiguration for a few seconds he took that screen off and the three disciples were able to see the true glory, the true nature of Jesus.
ആ തേജസ് കണ്ട മൂന്ന് ശിഷ്യന്മാർക്ക് അവർക്ക് ബോധത്തോടു കൂടി അവിടെ നിൽക്കുവാൻ കഴിയാതവണ്ണം അവർ ഉറങ്ങി നിന്നുപോയി.
When those three disciples could not look at that glory, it was so intense that they fell down.
മർക്കോസിന്റെ മാളികമുറിയ മാർഗോട് ചാരിയിരുന്ന യോഹന്നാൻ പത്മോസ്തീവിൽ തേജസ്സിന്റെ കർത്താവിനെ കണ്ടപ്പോൾ അവന്റെ മുക്കിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ മരിച്ചവനെ പോലെ ആയിരുന്നു.
In the upper room of Mark, John was leaning against the breast of Jesus Christ, but on the island of Patmos, when Jesus appeared to him in his true glory, he could not behold. He fell down like a dead man. Why are you praying, my dear John? Isn't this the same Jesus on whom you are leaning? Are you his dear disciple? Oh, but today when I look at him, I don't see the same nature. I don't see Jesus Christ the same way I saw him on the upper, in the upper room. Today I cannot look into his eyes. It is like a burning fire. Again it says that he is the express image of God's person.
Deiva tattvam deivattam ennadinte kaanuvan kayina prakadamaya prathimeyaan Yesu.
Who is Jesus Christ? He is the visible form of Godhead.
Deivathai yaaru orunaal
kandilla. Nobody has seen God.
Deivathai yaaru kaanuvan kayina.
Nobody can behold God.
Avan adrushyanaya deivam.
He is an invisible God.
Avan aatmavaya deivam.
He is a spiritual entity.
സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തെ നമ്മൾ കാണുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് തർക്കമുണ്ട്.
Even today there is an argument whether we will actually see God with our eyes in the invisible heaven.
കാരണം പരിമിതനായ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് മുഴുവൻ കണ്ടുതീർക്കുവാൻ കഴിയുന്ന പരിമിതമായ രൂപമല്ല ദൈവം. ദൈവം സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. മനുഷ്യന്റെ പരിമിതികൾ അതീതനാണ്.
Because God is so beyond our capacity that with our limited vision, with our limited capabilities, we can never behold the totality of God. Then how can a man see God?
ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു.
He came down into this world in a form that can be beheld by human beings.
തോമസ് എന്നെ കണ്ടു പിതാവിനെ കണ്ടു.
When Thomas had it out, he said, Thomas, if you have seen me, you have seen the Father.
പിതാവിനെ ആർക്കും ഒരു നാളും കാണുവാൻ കഴിയയില്ല, എന്നാൽ എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടു.
Nobody can see the Father, but if you have seen me, you have seen the Father.
ദൈവത്തിന്റെ പ്രതിമ ഉണ്ടാക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയയില്ല.
Nobody can make an image, true image of God.
കാരണം ദൈവത്തെ ആരും കണ്ടിട്ടില്ല.
Because nobody has seen God.
മനുഷ്യന്റെ ഭാവനയ്ക്ക് അതീതനാണ് ദൈവം.
He is beyond the widest imagination of a human being.
എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രതിമ ഉണ്ടാക്കാൻ കഴിയുന്നത്?
Then how can you truly represent God by an image?
എന്നാൽ ദൈവത്തിനൊരു പ്രതിമയില്ല.
But there is an image for God.
സത്യമായ പ്രതിമയില്ല.
There is a true image of God.
യേശു ക്രിസ്തു എന്ന ആളത്വമാണ് ദൈവത്തിന്റെ.
That is the personality of Jesus Christ.
Hallelujah.
ദൈവത്വത്തിന്റെ പുത്രനാണ്. He is the express image of God personality.
അവൻ സകലത്തെയും ശക്തിയുള്ളവനാണ്, വഹിക്കുന്നവനാണ്.
And he is also the one who is holding everything by the power of his word.
പണ്ടൊരു സന്യാസിയുടെ താടി മീശയിൽ ഒരു ഇറങ്ങുപോയി.
I forgot the story. like this, that there was a helmet and he had a long beard and an ant got into that
beard.
This hermit was a compassionate person, so he thought, if I take out this little puny little and with my hand I may break his leg, so I won't do
that.
So he got up from there and he went to the ant mole and put his beard into the ant mole and told the ant, now you can freely walk out of my beard. And you know what happened? Every ant that was in that mole got on his beard.
What is a communication gap?
What is that show? There is a communication gap.
Why
it is impossible for a human being to communicate effectively with an ant. This is the same problem when we are trying to communicate with a God who is so beyond us. If God will come down in his immense glory, in his fullness of his glory, down into this auditorium, we will all be wiped out. One day, when a man was plowing his field, there was an ant mole, and he was plowing right through it, and so he decided to save all these ants. And this man said, when this plow will come around, next time it will totally destroy your house, therefore I will save you. And he reached out and lifted up all those ants in his hands. And what happened? All the ants began to bite on his hand. How can a man save a little ant?
What a margam in the Vadiya Manishan, Churudai, Churudai, Churumi, Churumi, Churumi.
There's only one way to do that. The man has to come down all the way to the level of an ant and become an ant himself. Then he can effectively communicate with the ant. The Bible says that Jesus was equal with God, but he didn't hold on to that equality. He emptied himself of all the glory that he had, and he came down into this earth as a little baby in the manger in Bethlehem. He is the express image of Godhead. And he is the one who holds everything by the power
of God.
The universe is held.
This
earth is held. Jesus has the main switch for everything in this universe. We may be able to turn out and off and on the small switches down on the earth, but Jesus has the switch for the main circuit board. One day a plane was going through a terrible wind and it was shaken up and all the people were crying. And I was in that plane, and you may have had a similar experiences, and at that time I had a vision. And I saw two large hands upholding this entire plane. And I could see that this plane was actually flying over these two humongous hands.
I knew
very well whose hands were there.
Praise the Lord.
It was the hands of the one who upholds everything by the power of his word.
Oh,
he is the one who about the birds in the sky. And he is the one who worries about the, giving food for the baby crows. And the Bible says that even if a single hair fall down from your head, he surely knows about it. After I came to America, a lot of my own hair is falling down. Not only that,
if
you just look at this men's side and you can see it.
ഒരൊറ്റമുടി പോലും കർത്താവ് അറിയാതെ താഴെയില്ല. കാരണം എന്റെ കർത്താവ് എക്സാജുറേഷൻ പറയുന്ന ആളല്ല.
I can tell you one thing, my Jesus never exaggerated about anything. And if he said he knows about the deep single hair on your head, he surely does.
And the Jesus said, "Yettum cheriyam shalamshangal pol."
Avan ariyo, avan nee thande kaigalinte mahishirikkiyana, avante kaigalil nee surakshithanaanu.
It means that he knows about the minutest detail of your life.
Hallelujah.
And he is holding you up in his powerful hands.
Nee jeevathundalum niravadi appakadangal
സാക്ഷിയൊക്കെ പറഞ്ഞ് ഞാൻ ദൈവവിധരാണെന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ ഇതിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ പിന്നെ
ഭാവികളല്ലേ? And they are very joyously saying the testimony. Some other person will come around and ask them a question. Are you a sinner today?
Yeshu and Rekhathan.
If you have the assurance that your sins have been forgiven by Jesus Christ, you don't have to say that I am still a sinner.
എന്നാൽ പാപം മോചിച്ചു കിട്ടിയിട്ടില്ലാത്തവന്റെ ഉള്ളിൽ അവന്റെ അവസാന ശ്വാസം വരെ കുറ്റബോധം അവനെ
പീഡിപ്പിക്കുകയാണ്. The word Jesus in Hebrew language was coined by two different words. One was Jehovah and the second was Shua.
രക്ഷിത ദൈവം രക്ഷിക്കുന്നവനെന്നാണ്.
ഇറ്റ് മീൻസ് ദാറ്റ് ദ ഗോഡ് ഓഫ് സാൽവേഷൻ.
ദൈവം രക്ഷിതാവ്, അവൻ ജനിച്ചപ്പോൾ അവൻ ഇടുവാനായിട്ട് പറഞ്ഞിരുന്ന പേരുകളാണ്. അവൻ ജനിച്ചപ്പോൾ തന്നെ അവൻ ഇട്ടമേ രക്ഷിതാവെന്നാണ്.
The day he was born on the face of this earth, he was given a name. This is the God of salvation.
Logathe aneka madam nedakkanmaru kurukkanmaru prohanikanmaru punya purushanmaru sattuthanmaru undeyengilum rakshidavanna janichappole peru kittiya oru sal mathramayullo adathre yesu aanu.
Many founders of religions, many teachers, many philosophers, and many good people, but there was only one person who came into this world with the specific name that this is the man of salvation, and it was Jesus Christ only, and he himself.
Yes, who knows that number? Vacha, yes, so many avakashavadam idayirunnu. Yan paavigale thiranju rakshippanavanaanu.
The greatest crime ever proclaimed by Jesus Christ was that I came into this world to search out the sinners and save them.
Venum abrahamina sambandhiyaaga inna ivirna rakshavanu.
He said this man also is one of the children of Abraham, and because of that this house of Israel salvation to
magale poikonda ninde anegamaya paadangal bodhichirikkunnu.
He told the lady that my daughter, I have forgiven your manifold sins, go in peace.
Avan rakshithaava.
He is the Lord of salvation. It was on the cross of Calvary that he actually became our Savior.
നിങ്ങളുടെയും എന്റെയും പാപങ്ങളെ ചുമന്നുകൊണ്ടാണ്
He climbed on the cross of Calvary, bearing your sin and my sin upon him.
അവൻ നമുക്ക് വേണ്ടി പാപിയാക്കപ്പെട്ടില്ല.
He didn't become a sinner for us.
അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു.
But he became sin for us.
അവൻ ക്രൂശിക്കയിലെ പാപിയായിട്ടല്ല, നിങ്ങളുടെയും എന്റെയും മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപമോചനം ചുമത്തിയപ്പോൾ അവൻ പാപത്തിന്റെ ആളത്വമായി തീർന്നു, അവൻ പാപമായി തീർന്നു.
Well, he did not become a sinner on the cross of Calvary, but when he received the entire sin of the entire mankind upon himself, he became the resemblance of the image of sin for that time.
പാപത്തിന്മേലുള്ള ദൈവത്തിന്റെ മുഴുവൻ കോപവും കാൽവരി യേശുവിന്റെ മേൽ ഒഴിച്ചു.
Oh, the entire wrath of God against sin was poured out upon Jesus Christ on the cross.
അവൻ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം ചെയ്ത പാനപാത്രം ആ ഗെത്സെമനയിൽ വാങ്ങി പാനം ചെയ്തപ്പോൾ തന്നെ അവന്റെ രക്തധമനികൾ പൊട്ടി രക്തം പുറത്തേക്ക് ഒഴുകുവാൻ.
We know that in the garden of Gethsemane itself, when he received that cup from God, his entire nerves burst open and he began to sweat out blood.
ഒരു ഇംഗ്ലീഷ് കവിതയുടെ അർത്ഥമിതാണ്, ആറ് അടി പൊക്കമുള്ള ഒരു മാർബിൾ പ്രതിമയുടെ മുകളിലാണ് മനുഷ്യന്റെ പാപം ചുമത്തിയതെങ്കിൽ ആ നിമിഷം തന്നെ ആ പ്രതിമ ഇടിഞ്ഞു പൊടിഞ്ഞു തകർന്ന് ആക്കത്ത് മാറിപ്പോകുമായിരുന്നു.
സോങ് ഇൻ ഇംഗ്ലീഷ് ലൈക് ദിസ്, ഇഫ് ദ എൻട്രിയർ സിൻ ഓഫ് ദ മാൻകൈൻഡ് വാസ് പ്ലേസ്ഡ് അപ്പോൺ എ 6 feet high marble image, that image would have crumbled in a second.
ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ മേൽ മനുഷ്യ സഹോദര സഹോദരി നിന്റെയും എന്റെയും പാപങ്ങൾ ചുമത്തിയപ്പോൾ അവന്റെ രക്തധമനികൾ പൊട്ടി വിയർപ്പിന് പകരം
But it was upon the Son of God that the entire sin of you and me was laid upon, and every nerve in his body, every artery in his body was burst open, and he began to sweat out blood. And we read that the soldiers tied him up against a stone wall.
അവന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി റോമൻ ചമ്മട്ടികൊണ്ട് അവനെ പുറമെടുത്തു കീറി.
And they took his clothes away and they began to whip him.
കുതിരയുടെ തോനെ വെയിലത്തിൽ തുണങ്ങി ചെറിയ നാരുകളായി കീറിയെടുത്ത് അതിന്റെ അറ്റങ്ങൾ ഇരുമ്പ് ചുണ്ടകൾ ഇരുമ്പ് കൊളുത്തുകൾ കെട്ടി ഇങ്ങനെ തൈപ്പൊരു പുതിയായി വാരിപ്പിടിച്ച് അടിക്കുന്നതാണ് റോമൻ ചമ്മട്ടി.
റോമൻ വിപ്പ് വാസ് മെയ്ഡ് വിത്ത് ദ സ്കിൻ ഓഫ് എ ഹോഴ്സ് ദാറ്റ് വാസ് ഡ്രൈഡ് ഇൻ ദ സൺ, ആൻഡ് ദെൻ ദേ വുഡ് പുട്ട് എ ലിറ്റിൽ നെയിൽസ് ഓൺ നെയിൽസ് ആൻഡ് ഹുക്സ് ഓൺ ഇറ്റ്, ആൻഡ് ദേ വുഡ് ടേക്ക് എ ബഞ്ച് ഓഫ് ദം ആൻഡ് ഹോൾഡ് വൺ എൻഡ് ആസ് എ ഹാൻഡിൽ, ആൻഡ് ദെൻ ദേ വുഡ് വിപ്പ് എ പേഴ്സൺ വിത്ത് ദാറ്റ്.
യഹൂദന്റെ നിയമം അനുസരിച്ച് ഒരു കുറ്റവാളിയെ 39 പ്രാവശ്യം അടിക്കാവുള്ളൂ. റോമൻ നിയമം അനുസരിച്ച് എണ്ണത്തിന് കണക്കിൽ എത്ര വേണമെങ്കിലും അടിക്കാം.
അക്കോർഡിംഗ് ടു ദ ജൂയിഷ് ലോ, എ മാൻ വാസ് അലൗഡ് ടു ബി വിപ്ഡ് ടു എ മാക്സിമം ഓഫ് 39 ടൈംസ്. But the Roman people did not have any limit.
പീലാത്തോസ് വിധിച്ച റോമൻ നിയമം അനുസരിച്ചാണ് അതുകൊണ്ട് എത്ര പ്രാവശ്യം യേശുവിനെ അടിച്ചു എന്ന് നമുക്ക് അറിയുവാൻ കഴിയയില്ല. അനേക പ്രാവശ്യം അവന്റെ പുറം അടിച്ചു.
When Pilate said the verdict, it was according to the Roman law, and therefore we don't know how many times Jesus was whipped.
Roman നിയമം അനുസരിച്ച് ചമ്മട്ടികൊണ്ട് അടിക്കുന്ന ഒരാളെ ക്രൂശിച്ചു കൊല്ലുവാൻ പാടില്ല, വിട്ടയക്കുന്ന ഒരാളിനെ മാത്രമേ അടിച്ചിട്ട് വിട്ടയക്കുവാൻ പാടുള്ളൂ. രണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾക്ക് കൊടുക്കുവാൻ പാടുള്ളൂ.
But this whipping was considered as a capital punishment under the Roman jurisdiction, and if a man received whipping, he was not supposed to be crucified after that.
എന്നാൽ യേശു എന്ന കാര്യത്തിൽ അവനെ ചമ്മട്ടികൊണ്ട് അടിക്കുകയും ക്രൂശിപ്പാൻ ഏൽപ്പിക്കുകയും ചെയ്തു. കാരണം നിങ്ങളുടെയും എന്റെയും പാപങ്ങൾ അത്ര കഠിനമായിരുന്നു.
In the case of Jesus Christ alone, not only was he whipped, he was given away for crucifixion also after that, because of the magnitude, the greatness, the immensity of your and my sin. They made a crown of thorns and hammered it down on the head of Jesus Christ.
അവന്റെ മുഖത്ത് നിന്ന് ചമരമുണ്ട്, രോമങ്ങൾ പിടിച്ചെടുത്തു.
They plucked out his hair from his face.
അവന്റെ മുഖത്ത് തുപ്പി.
They spat upon his face.
മുഷ്ടിയുരുട്ടി അവനെ ഇടിച്ചു.
They kicked on his face.
കള്ളാ എന്ന് വിളിച്ചു നിന്നിച്ചു.
And they called him a thief and a robber, and they made fun of him.
പെരുന്നാളിന്റെ നാളിലാണ് യേശു ക്രൂശിക്കണമെന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാകും.
You must remember that it was on the day of the feast of Passover that Jesus was crucified.
യെരുശലേം ദേവാലയത്തിലെ പ്രഭാത യാഗം രാവിലെ 9 മണി പറക്കുമ്പോഴാണ് യേശുവിന്റെ കയ്യിൽ അടിച്ചത്.
Oh, it was 9 o'clock in the morning that in the Jerusalem temple the first sacrifice was to be committed, and that it was at the same time that they were sending nails through the hands of Jesus.
യെരുശലേം ദേവാലയത്തിൽ സന്ധ്യായാഗം നടക്കുന്ന ഉച്ചകഴിഞ്ഞുള്ള 3 മണിക്കാണ് അവർ ഉറക്കത്തിൽ വിളിച്ച് പ്രാർത്ഥന വിട്ടത്.
And it was evening sacrifice usually is conducted in the temple at 3 o'clock in the afternoon. It was at the very same hour that Jesus was crying out on the cross of Calvary.
യേശു നമ്മുടെ പ്രഭാത യാഗമാണ്, അവൻ നമ്മുടെ സന്ധ്യായാഗമാണ്. യാഗങ്ങൾ ആരംഭിച്ചു അവനിൽ നിന്നാണ്, അവസാനിച്ചത് അവനിലാണ്.
Jesus is our only sacrifice.
എടുത്തുകൊണ്ടുപോയ ആട്ടിൻകുട്ടികളെ മാർവിടത്തിൽ അടുക്കി പിടിച്ചുകൊണ്ട് കടന്നു പോകുന്ന മതഭക്തന്മാരായ യഹൂദന്മാർ ഊശിന്റെ ചവിട്ടി വരുമ്പോൾ അവരെ നോക്കി അവർ പരിഹസിച്ചു.
The sacrifice of God was hanging on the cross of Calvary. Yes. There were a lot of pious Jewish people slowly walking to the Jerusalem temple, all holding a lamb in their hands to commit the sacrifice, conduct the sacrifice in the
temple. ഊശിന്റെ ദൈവത്തെ പരിഹസിക്കുന്ന ഭക്തനായ മതഭക്തനായ യഹൂദ നിന്റെ കയ്യിൽ നിൽക്കുന്ന ആട്ടിൻകുട്ടി ആട്ടിൻകുട്ടിയുടെ
And many of the soldiers took up that entire cross and they threw it down into the hole in the rock.
യേശു മൂന്നാല് കിടന്നുള്ളൂ.
And Jesus was shaking on that cross.
And
every bone in his body came apart. And his tongue was
ആക്ച്വലി ഡ്രൈഡ് അപ്പ്
അവന്റെ ശക്തി ക്ഷയിച്ചു പോയി.
ദ ബൈബിൾ സേസ് ദാറ്റ് ദേർ വാസ് നോ മോർ സ്ട്രെങ്ത് ലെഫ്റ്റ് ഇൻ ഹിം.
അവനെ കണ്ടാൽ ആളല്ല തോന്നുവാറോ ദിരൂപനായി.
ഓ നോബഡി കുഡ് ഈവൻ റെക്കഗ്നൈസ് ഹിം ആസ് എ ഹ്യൂമൻ ബീയിംഗ്.
അവസാനത്തുകളും നിനക്ക് വേണ്ടി അവൻ ചിന്തി.
Until the very last drop of his blood was shed on the cross for you and my sake.
ഇതുവരെ യേശുവിന്റെ രക്തത്താൽ നീ കഴിയാത്ത ദൈവവേദനയിൽ ഉറപ്പുണർത്തില്ലെങ്കിൽ ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി ഇതിനുള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി രക്തത്തിന്റെ ശക്തി ഒരു ജീവിതത്തിന് വ്യാപരിക്കട്ടെ.
If you have not been purged by the power of that blood, until this night in your life, tonight the power of that blood is flowing through this auditory, through this sanctuary, and let you sing the church tonight. After purging your sins, he is seated on the right hand side of God in majesty.
ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കണമെങ്കിൽ ആദ്യം പാപങ്ങളുടെ പരിഹാരം വരാം.
If you want to sit down on majesty, in majesty, on high, on the right hand side of God, first of all your sins must be purged.
യേശു ഇന്നവിടെ.
Where is Jesus
today? സിംഹാസനസ്ഥനാണ്.
He is sitting on a throne tonight.
സകലവും പൂർത്തീകരിച്ചിട്ട് സകല അധികാരം സ്വർഗത്തിനും ഭൂമിയിലും പ്രാപിച്ചിട്ട് എല്ലാ നാമത്തിനും മേലായ നാമം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു
ഇരിക്കുകയാണ്. To do in this world, he has ascended to the right hand side of the Father God, and he is seated on in majesty there.
സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവനാണ്.
He has the all the power on earth and in heaven.
അവന്റെ രാജത്വമാണ് സകലത്തെയും ഭരിക്കുന്നത്.
He is his rulership, his kingdom that rules over everything.
അവന്റെ മുമ്പിലാണ് സകല ദൂതന്മാരും വീണു നമസ്കരിക്കുന്നത്.
It is before him that every angel bows.
അവന്റെ സിംഹാസനം ഉയർന്നും ഭൂമിയിലുമാണ്.
And it is his throne that is high and lifted up.
അവിടെയാണ് സറാഫുകൾ മുഖം മൂടി പാദം മൂടി പറന്നുകൊണ്ട് അവനെ ആരാധിക്കുന്നത്.
That is where the seraphims are covering their face and their legs and they're worshiping.
അവന്റെ മുമ്പിലാണ് മൂപ്പന്മാർ കിരീടങ്ങൾ എടുക്കുന്നത്.
It is in front of him that the elders put down their crowns and worship.
അവന്റെ മുമ്പിലാണ് മൂപ്പന്മാർ കവിണ്ണു വീണുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുന്നത്, കുഞ്ഞാടേ നീ പുതിച്ചു
What do you want to know? He's the right to come on.
Yes, who are you?
Who is Jesus?
foolish among the trees. Who is Jesus? He is the glory of everything. What is so peculiar about Christianity? It's not its theology. It's not its philosophy. It's not its organization. It's not its monument or its institutions. Oh, the peculiarity of Jesus Christ is the uniqueness of Jesus.
Hindu matter is Jesus Christ.
Hinduism does not have a Jesus.
Islam does not have a Jesus.
Islam does not have a Jesus.
Buddhism does not
have a Jesus. Buddhism
does not have a Jesus.
There is no one to compare to Jesus. There is no one worthy to receive worship like
that.
When this daughter from Jerusalem was proclaiming the greatness of Solomon and the work of his palace, the work of his interior, decorations of his palace, etc., this girl had only one question. Did you see my beloved? Have you seen my beloved?
യെശുരേമുത്രന്മാർ അത്ഭുതപ്പെട്ട അവളോട് ചോദിക്കുന്നു, സൂര്യനിയേ, നിന്റെ പ്രിയന് മറ്റ പ്രിയന്മാരെക്കാൾ എന്ത വിശേഷതയുണ്ടോ?
And the daughters of Jerusalem were so surprised, they asked her, "Hey, Shulamite, what is so great about your beloved?"
അവൾക്ക് ആവേശമുണ്ടായി എന്ന് ഞാൻ കരുതുന്നു. അവൾ സന്തുഷ്ടയായി കാണും, അവരുടെ വാക്കുകൾക്ക് വലിയ ശക്തി ഉണ്ടായി കാണും, അവരുടെ മുഖപ്രസന്നമായി കാണും. അവൾ പറഞ്ഞു, എന്റെ പ്രിയനോ, അവൻ വെണ്ണയിൽ ചോദ്യമുള്ളവൻ, അവൻ പതിനായിരങ്ങളിൽ
അതിസുന്ദരോ. That is why when she looked forward to the future, she could smile. Can you cry tonight that Jesus is mine? This glorious Jesus, can you claim that he is mine? Oh, the one who is holding the key for everything in this universe. Oh, the one who has the key for the death, the earth, the heavens, and everything in this universe. There's only one room for which he does not have the key. And therefore he is knocking at the door of that room.
And the top is in the right arm.
Because you have the key for that room.
The door is in the right arm.
If you have to open that door so that he can come
in.
This glorious Jesus wants to come into your life. Please bow down to
your hands.
സൗഖ്യമാകാത്തതിന്റെ
രോഗം ഇന്ന് രാത്രി മാറി അത്ഭുതം പ്രാപിച്ചതിനെ കൂടുതൽ പോകാൻ
ശക്തി
കർത്താവിൽപ്പാടാകെ
ഹിക്കുന്നത്രേ
ജീവിതത്തെ വഹിക്കുവാനാണ്
ആഗ്രഹിക്കുന്നത്
വിട്ടുകൊടുക്കുമോ കൊടുക്കുമോ രാത്രി ജീവിതം
Is there anybody out there to submit their lives into the hands of Jesus? Let's all stand up now. Jesus said, if I be lifted up, I will draw all men unto me. And we have lifted up Jesus Christ here. Would you draw unto him tonight? He is the one who is worthy to be worshipped. He is God above every creation. He is the one who was lifted up above everything. And he is the one who has been glorified eternally. And he is a great God and our Savior. And he is the true God and his eternal life. And his name is Yeshua
Jesus. Yes.
In his name there is deliverance.
Oh, thank you. Put your hands on him and reach out unto
him. You can receive
him.
Oh, would you open your heart?
ആരാധിക്കുമോ
വർഷം